ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പൊതുവിടങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. വിഷയത്തിൽ ദേശീയ നയം ആവശ്യമാണെന്ന് കോടതി. ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പദ്വ്യവസ്ഥകളിലൊന്നായി രാജ്യം മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നാളെ മുതൽ വിതരണം ചെയ്യും. കോഴിക്കോട് ചികിത്സയിലുള്ള 2 പേർക്കുകൂടി അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 17th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗംഗാനദിയിലെ ആൻഡ സിമാരിയ പാലം, ഭക്തിയാർപൂർ മുതൽ മൊക്കാമ വരെയുള്ള 4-വരിപ്പാത, ബക്സർ താപവൈദ്യുത നിലയം, മുസാഫർപൂരിലെ ഹോമിബാബ ക്യാൻസർ ആശുപത്രി എന്നീ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ പുതുതായി നിർമ്മിച്ച മെട്രോ ട്രെയിൻ സർവീസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുവിടങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പ്രത്യേക ഇടങ്ങൾ ഒരുക്കാനും 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത് നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ചു. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വിട്ടയക്കരുതെന്ന മുൻ ഉത്തരവും കോടതി സ്റ്റേ ചെയ്തു. തെരുവ് നായ വിഷയത്തിൽ ദേശീയ നയം രൂപീകരിക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി വിലയിരുത്തി. തെരുവ് നായ പ്രശ്നത്തിൽ നിലവിലെ എബിസി ചട്ടങ്ങളിൽ മാറ്റം ആവശ്യമാണെന്ന് ആവർത്തിച്ച് എംബി രാജേഷ്. പ്രായോഗികവും ശാസ്ത്രീയവുമായ പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു.
ഇപ്പോ പിടിച്ച എല്ലാ തെരുവ് നായ്ക്കളെയും ഇമ്മ്യൂണൈസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ചുവിടണം എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള എബിസി ചട്ടങ്ങൾ അപ്രായോഗികമാണ്. ഈ ചട്ടം പൊളിച്ചെഴുതിയേ പറ്റൂ. ഫലപ്രദമായിട്ടുള്ള നടപടികളായിട്ട് കേന്ദ്രം വരണം. അതിന് സുപ്രീംകോടതിയുടെ ഇടപെടൽ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അയവുണ്ടാക്കണമെങ്കിൽ ഒരു നിയന്ത്രിതമായ കള്ളിംഗ് ആവശ്യമായിട്ട് വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. പ്രായോഗികമായിട്ട് എന്താണോ പരിഹാരം, ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം എന്താണോ അത് ആലോചിക്കേണ്ടി വരും. എല്ലാ തെരുവുവട്ടികളെയും കൊന്നൊടുക്കണം എന്നതല്ല പരിഹാരം. എന്നാൽ ഒന്നിനെയും തൊടാൻ പാടില്ല എന്നുള്ളതുമല്ല.
സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1,679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3,200 രൂപ വീതം പെൻഷൻ ലഭിക്കുന്നത്. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ 1 ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. നാളെ മുതൽ വിതരണം ആരംഭിക്കും. ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പദ്വ്യവസ്ഥകളിലൊന്നായി രാജ്യം മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പുതുയുഗത്തിന് തുടക്കമായതായും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി 25% സീറ്റ് നേടുമെന്നും കൊച്ചിയിൽ നടന്ന മാധ്യമ കോൺക്ലേവിൽ ശ്രീ അമിത്ഷാ പറഞ്ഞു.
ഹർ ക്ഷേത്രമേ നരേന്ദ്രമോദി സർക്കാരിനെ റിഫോം ഭി കിയേ ഫേസ്ലേ ഭി ലിയേ ഓർ GST ജേസ അസംഭവ ലഗ്നെ വാല കാം ഭി ബഹുത് अच्छे तरीके से कम विवाद में पूरा किया और इसके कारण आज हमारे देश की इकोनॉमी टॉप 4 इकोनॉमी में शुमार हुई है.
കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും. കേരള സന്ദർശനത്തിന് ശേഷം തമിഴ്നാട്ടിലെത്തുന്ന ശ്രീ അമിത്ഷാ തിരുനെൽവേലിയിൽ ബിജെപി ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. സുരക്ഷിത ജലലഭ്യതയും ജലജന്യ രോഗപ്രതിരോധവും ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി ജലമാണ് ജീവൻ എന്ന പേരിൽ ജനകീയ തീവ്ര കർമ്മ പരിപാടി സംഘടിപ്പിക്കും. ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം 30-31 തീയതികളിൽ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ നടത്തും. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാനാണ് ഇത്. കോഴിക്കോട് ചികിത്സയിലുള്ള 2 പേർക്കുകൂടി അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രോഗം ബാധിച്ച് മരിച്ച താമരശ്ശേരി സ്വദേശി 9 വയസ്സുകാരിയുടെ 7 വയസ്സുള്ള സഹോദരനും ചേലേമ്പ്ര സ്വദേശിയായ 59-കാരനുമാണ് അമീബിക് മസ്തിഷ്കജ്വരം ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. നിലവിൽ 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പീരുമേട് എംഎൽഎ വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന്. പഴയ പമ്പനാർ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം വൈകിട്ടാണ് സംസ്കാരം. വണ്ടിപ്പെരിയാർ ടൌൺഹാളിൽ രാവിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
17-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരി തെളിയും. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്യും. ഫ്രം ഗ്രൌണ്ട് സീറോ ആണ് ആദ്യ ഉദ്ഘാടന ചിത്രം. ഈ മാസം 27 വരെ നടക്കുന്ന മേളയിൽ 300-ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷ പരിപാടികളുടെ ഫെസ്റ്റിവൽ ഓഫീസ് തിരുവനന്തപുരത്തെ ടൂറിസം ഡയറക്ടറേറ്റിൽ തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2025 ഓണാഘോഷ പരിപാടികളുടെ ലോഗോ മന്ത്രി GR അനിൽ മന്ത്രി V ശിവൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. അടുത്തമാസം 3 മുതൽ 9 വരെയാണ് ഓണം വാരാഘോഷ പരിപാടികൾ. 71-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വള്ളം കളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിക്ക് കാത്തു എന്ന പേരിട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
ഇക്കുളത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാൻ ഇതുവരെ 71 വള്ളങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചുണ്ടം വള്ളങ്ങളുടെ ഇനത്തിൽ 21 എണ്ണമുണ്ട്. 4 വള്ളങ്ങളുള്ള 5 ഹീറ്റ്സ് നടത്തിയാലും ചുണ്ടം വള്ളങ്ങളുടെ വിഭാഗത്തിൽ 1 എണ്ണം ബാക്കിയാകും. വനിതകൾ മത്സരിക്കുന്ന തെക്കിനോട് വിഭാഗത്തിൽ 2 വള്ളങ്ങളേ ഉള്ളൂ. ഇക്കാരണങ്ങളാൽ രജിസ്ട്രേഷൻ ദിവസം നീട്ടിക്കൊടുക്കുന്ന കാര്യം അധികൃതരുടെ പരിഗണനയിലുണ്ട്. ജലോത്സവത്തിന്റെ ഭാഗമായ ക്യാപ്റ്റൻസ് ക്ലിനിക് പുരോഗമിക്കുകയാണ്. ആലപ്പുഴ YMCA ഹാളിൽ നടക്കുന്ന ഈ ക്ലിനിക്കിൽ എല്ലാ വള്ളങ്ങളുടെയും ക്യാപ്റ്റന്മാരും ലീഡിംഗ് ക്യാപ്റ്റന്മാരും പങ്കെടുക്കുന്നുണ്ട്.
ഉഷ്ണതരംഗത്തെ തുടർന്ന് ഉപ്പുവള്ളം കയറിയ കുട്ടനാടൻ പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണത്തിന് 1,17,00,000 രൂപ അനുവദിച്ചതായി മന്ത്രി P പ്രസാദ്. വിളനാശം നേരിട്ട കർഷകരിൽ നിന്നും കൃഷിവകുപ്പ് നേരിട്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേനയാണ് നെല്ല് സംഭരിച്ചത്. ഉപ്പുവള്ളം പാടശേഖരങ്ങളിൽ കയറിയതിനെ തുടർന്ന് പതിരായ നെല്ല് സംഭരിക്കുന്നതിൽ മില്ലുകാർ വൻതോതിൽ കിഴിവ് ആവശ്യപ്പെടുകയും നെല്ല് സംഭരിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മൈസൂർ വൃന്ദാവൻ മാതൃകയിലായിരിക്കും നവീകരണം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
79 കോടിയോളം രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ഉദ്യാനത്തിൽ നടപ്പാക്കുന്നത്. ജലസേചന വകുപ്പിന്റെ സഹകരണത്തോടെ നടക്കുന്ന നവീകരണം അടുത്ത വർഷം മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിലെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയുള്ള നവീകരണ പ്രവൃത്തികളുടെ ചുമതല ഊരാളുങ്കൽ ലേബർ സഹകരണ സംഘത്തിനാണ്. മാലിന്യ സംസ്കരണ മിനി പ്ലാന്റ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. മാംഗോ ഗാർഡനും ഗവർണേഴ്സ് സീറ്റും നവീകരിക്കും. സൌജന്യ വൈഫൈ സ്പോട്ടുകളും CCTVകളും സ്ഥാപിക്കും. ഉദ്യാനത്തിന് സമീപമായി കൂടുതൽ കാരവൻ പാർക്കുകളും ഒരുക്കുന്നുണ്ട്. ഓണാവധി കഴിയുന്നതോടെ നവീകരണ പ്രവൃത്തികൾ ഊർജിതമാകും.
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടക്കുന്ന രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ഒരു വ്യക്തി പോലും രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തിന് അപമാനകരമാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പ്രതികരിച്ചു. കോട്ടയം CMS കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന് വൻ വിജയം. 15-ൽ 14 സീറ്റും നേടിയാണ് KSU വിജയിച്ചത്. 37 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ KSU യൂണിയൻ പിടിച്ചെടുത്തത്. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ രാത്രികാല മെമു സർവീസ് നാളെ മുതൽ ആരംഭിക്കും. എറണാകുളം ഷൊർണൂർ മെമുവാണ് നിലമ്പൂരിലേക്ക് സർവീസ് നീട്ടുന്നത്. ഷൊർണൂരിൽ നിന്നും രാത്രി 8:35 നിലമ്പൂരിലേക്ക് ആദ്യ സർവീസ്. ഞായറാഴ്ച പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട് ഷൊർണൂർ വഴി രാവിലെ 9:10 കണ്ണൂരിൽ എത്തിച്ചേരും. എറണാകുളത്ത് നിന്നും വൈകിട്ട് 5:40 ട്രെയിൻ പുറപ്പെടും. ഉത്സവകാലത്ത് ഭക്തർക്കും യാത്രക്കാർക്കും സുഖകരമായ യാത്ര ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ 380 ഗണപതി സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഈ മാസം 11 മുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങി. 27 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് ഗണപതി പൂജ ആഘോഷം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പൊതുവിടങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. വിഷയത്തിൽ ദേശീയ നയം ആവശ്യമാണെന്ന് കോടതി. ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പദ്വ്യവസ്ഥകളിലൊന്നായി രാജ്യം മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യും. കോഴിക്കോട് ചികിത്സയിലുള്ള 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 17-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരി തെളിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.